ഹൃദയം. ഞാനും ജോർജ് കുട്ടിയും ഒരുമിച്ച് ചെന്നപ്പോൾ ഞങ്ങളുടെ ഉത്തമ സുഹൃത്തായ അവധശൻ വളരെ സന്തുഷ്ടനായി കുളിച്ച് മുടി പിറകോട്ട് ചീകിമിനക്ക് കാൽമുട്ടുകൾ കവിഞ്ഞു നിൽക്കുന്ന ജുബ്ബയുമിട്ട് തെളിഞ്ഞൊരു ചിരിയോടെ അയാൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. "വരണം വരണം," അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അത് ആശുപത്രിയോട് ചേർന്നുള്ള അതിഥി മന്ദിരത്തിലെ 12-ാം നമ്പർ മുറിയായിരുന്നു. ഫിനോളിൻ്റെ ഗന്ധം മുറിയിലേക്ക് കടന്നപാടെ അനുഭവപ്പെട്ടു. ഒരു കട്ടിൽ, ചെറിയൊരു മേശ, രണ്ടു കസേരകൾ എന്നിവയായിരുന്നു മുറിയിലെ ഫർണിച്ചർ. വസ്ത്രം ധരിക്കുന്നതിനായി ചെറിയൊരു മുറി വേറെയുമുണ്ട്. അതിലാണ് അലമാരയും വാഷ് ബേസിനും. ഒന്നാം തരം മുറി അല്ലേ? ഞാൻ മുറിയാകെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവധശൻ പറഞ്ഞു, കൂടെ അയാളുടെ മുഴക്കമാർന്ന ആ പതിവ് ചിരിയും. പിന്നെ അയാൾ ഞങ്ങൾക്ക് ഇരിക്കാനായി കസേരകൾ ചൂണ്ടിക്കാട്ടി. "ചിറ്റപ്പന് എങ്ങനെയായിരിക്കുന്നു?" "സോറി, ഐ റിപ്പീറ്റ്, ചിറ്റപ്പന് എങ്ങനെയിരിക്കുന്നു?" ജോർജ് കുട്ടി തിരക്കി. "കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, എന്നാലും പുള്ളിക്കാരൻ ആശ വെടിഞ്ഞിട്ടില്ല," അവധശൻ പറഞ്ഞു. ചിറ്റപ്പനായ ഇട്ടിച്ചെറിയയോടൊപ്പം ആശുപത്രിയിലേക്ക് വന്നതായിരുന്നു അയാൾ. ഇട്ടിച്ചെറിയയ്ക്ക് കുറേ കാലമായി ഹൃദ്രോഗമുണ്ട്. 4 ദിവസം മുമ്പ് കലശലായ അസ്വാസ്ഥ്യം തോന്നി. ഉടനെ തന്നെ അവധച്ചനെ ഒപ്പം കൂട്ടി ഹൃദയ ചികിത്സയ്ക്ക് പേരുകേട്ട ആശുപത്രി ലക്ഷ്യമാക്കി വണ്ടി കയറി. ഇപ്പോൾ അയാൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുകയാണ്. കൂടെ വന്ന അവധശൻ അതിഥി മന്ദിരത്തിലെ വിശാലമായ ഒരു മുറിയിൽ പാർക്കുന്നു. താൻ നഗരത്തിലെത്തിയിട്ടുണ്ടെന്ന് അയാൾ രാവിലെയാണ് എന്നെ ഫോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെടാനാവില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ജോർജ് കുട്ടിയുമൊത്ത് മുറിയിലെത്തുമെന്ന് ഞാൻ മറുപടി നൽകി. ജോർജ് കുട്ടിക്കും അവധശൻ ഫോൺ ചെയ്തിരുന്നു. "ഇവിടെ പരമസുഖമാണ്. വെളിയിൽ ഒന്നാം തരം ഫുഡ് കിട്ടും. അടുത്തു തന്നെ 4-5 വൈൻ ഷോപ്പും ഉണ്ട്," അവധച്ചൻ സ്വതസിദ്ധമായി നർമ്മബോധത്തോടെ ഞങ്ങളെ അറിയിച്ചു. മൂപ്പിലാനെ ചെന്ന് നോക്കാറില്ലേ?" ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "അങ്ങേര് ICU-യിൽ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ? ആ കിടക്കിക്കരയിലേക്ക് പോകാനാവില്ലല്ലോ," അവധച്ചൻ പറഞ്ഞു. "അയാളുടെ ചിറ്റപ്പന് കാശ് വേണ്ടുവോളമുണ്ട്. റബ്ബറും കുരുമുളകും ഒക്കെ 200,000 രൂപ വാർഷിക വരുമാനം. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എത്ര ദിവസം വേണമെങ്കിലും കഴിയാം. ഒരു പ്രശ്നവുമില്ല. നിങ്ങളെയും കൂട്ടി ഞാനങ്ങോട്ട് പോകുന്നില്ല. പോയാലും വാതിൽക്കൽ വരെയല്ലേ പോകാനൊക്കൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോ സ്മോൾ കഴിക്കാം," അവധച്ചൻ എഴുന്നേറ്റു. സ്വതവേ അയാൾ വളരെ ഉന്മേഷവാനാണ്. ഞങ്ങൾ രണ്ടുപേരെ അതിഥികളായി കിട്ടിയതോടെ അയാളുടെ ഉന്മേഷം ശതഗുണീഭവിച്ചിരിക്കുന്നത് പോലെയായി. അയാൾ തിടുക്കത്തിൽ വരാന്തയിലേക്ക് ഇറങ്ങി ഒരു പയ്യനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. ഏറെ സമയമെടുത്തില്ല. അവൻ ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഗ്ലാസും സോഡയുമായി വന്നു. അതിനു മുമ്പേ അവധച്ചൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുപ്പി പുറത്തെടുത്തിരുന്നു. അത് ഏതാണ്ട് തീരാറായപ്പോഴാണ് അയാൾ ഞങ്ങളോട് എൽമീന എന്ന സ്ത്രീയെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. എൽമീന മധ്യവയസ്കയായ ഒരു സുന്ദരി, അഭിഭാഷകനായ ഭർത്താവിനോടൊപ്പം തൊട്ടടുത്ത മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു. അവധച്ചൻ ഇരുവരുമായി ചുരുങ്ങിയ സമയത്തിനകം നല്ല സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതയാളുടെ സഹജമായ ഒരു ഗുണവിശേഷമാണ്. എത്രയും പെട്ടെന്ന് ആരുമായും അടുക്കാനും പ്രത്യേകിച്ച് സ്ത്രീകളുമായി അടുക്കുന്നതിൽ അയാൾ അസൂയാവഹമായ ഒരു പാഠവുമുണ്ട്. പൊടുന്നനെ എൽമീന എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചുംബനം വായുവിലേക്ക് എറിഞ്ഞ് അയാൾ എന്നെയും ജോർജ് കുട്ടിയെയും വിസ്മയം കൊള്ളിച്ചു. എൽമീനയുമായി അയാൾ പ്രണയത്തിലായി കഴിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഇനി എന്താണ് സംഭവിക്കുക? എൽമീനയുടെ ഭർത്താവ് ഹൃദയപരിശോധനയ്ക്കായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കും. എൽമീന ദൃഢചിത്തയാണെന്ന് തന്നെയാണ് ഭർത്താവ് കരുതുന്നത്. ഇനി അഥവാ പതറിപ്പോവുകയാണെങ്കിൽ അവളെ സമാശ്വസിപ്പിക്കുവാനായി അവധച്ചനുണ്ടല്ലോ, ഈ ഞാൻ തന്നെ എന്ന് ഉല്ലാസപൂർവ്വം പറഞ്ഞ് ഗ്ലാസിൽ അവശേഷിപ്പിച്ചിരുന്ന വിസ്കി അവധച്ചൻ ഒറ്റ വലിക്ക് തീർത്തു. പിന്നെ അയാൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്ത് വിചിത്രമായ ഒരു തിളക്കം ദൃശ്യമായി. ചിരിക്കുന്നതിനിടയിൽ അയാൾ കൈ ഉയർത്തി എന്തോ പറയാനൊങ്ങി. അടുത്ത നിമിഷത്തിൽ ഒന്ന് ഞരങ്ങുകൂടി ചെയ്യാതെ അയാൾ മറിഞ്ഞു വീണു.